Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെയാണല്ലോ നാം പഞ്ചഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, നിയമാവർത്തനം, സംഖ്യ. ഈ അഞ്ചു പുസ്തകങ്ങളും മോശയുടെ നിയമമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നതെങ്കിലും രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് മുതലാണ് അദ്ദേഹത്തിന്റെ ജനനവും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് നാം കടക്കുകയാണ്. ഈജിപ്തിൽ വച്ചുള്ള പൂർവ്വപിതാവായ ജോസഫിന്റെ മരണത്തോടെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നിടത്ത് ദൈവം തന്റെ പദ്ധതിയിൽ ഒരുക്കിയ ഒരു ജനത്തിന്റെ പുറപ്പാട് ആരംഭിക്കുകയാണ്.
ജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവ കുലമതിൻ പുറപ്പാട്.
ജോസഫും സഹോദരങ്ങളും ഈജിപ്തിലെ ഗോഷൻ എന്ന ഭൂപ്രദേശത്തിന്റെ സമൃദ്ധിയിൽ ജീവിച്ചു. പ്രതീകാത്മകമായി ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന യാക്കോബിന്റെ 70 സന്താനങ്ങൾ ഈജിപ്ത് ദേശത്ത് പെരുകി വർദ്ധിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. ജോസഫിന്റെ കാലഘട്ടം ക്രിസ്തുവിന് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപാണെന്ന് നിരൂപകന്മാർ കണക്കാക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിയർ ഈജിപ്തിന്റെ വടക്ക് ഭാഗത്ത് വളർന്ന് ജനസംഖ്യയുടെ വലിയൊരു ശതമാനമായിത്തീർന്നിരുന്നുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്രായേലിയർ സമ്പന്നരായിരുന്നു. മാത്രമല്ല, വടക്കേ ഈജിപ്തിന്റെ നല്ലൊരു ശതമാനം ഭൂമിയും അവരുടെ കൈവശമായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ സമൃദ്ധിയും സമ്പന്നതയും അധികനാൾ നീണ്ടുനിന്നില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ അവർ ഈജിപ്തിൽ എന്നും പാർക്കേണ്ടവർ ആയിരുന്നില്ല. ദൈവം വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് സാവധാനം ഇസ്രായേൽ നീങ്ങേണ്ടി വരുന്നു. ഈ പുറപ്പാടിൽ ദൈവം തന്റെ ജനമായ ഇസ്രായേലുമായി ഒരു പുതിയ ഉടമ്പടി ഒരുക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമാകുന്ന വസ്തുത, ദൈവം പൂർവ്വകാലങ്ങളിൽ വ്യക്തികളുമായി ഉടമ്പടി ചെയ്തുവെങ്കിൽ ഇസ്രായേലിന്റെ ഈ പുറപ്പാടിൽ വ്യക്തികളായിട്ടോ കുടുംബവുമായിട്ടോ കുലവുമായിട്ടോ അല്ല, മറിച്ച് ഒരു ജനവുമായിട്ടാണ് അവിടുന്ന് ഉടമ്പടിയിലേർപ്പെടുന്നത്.
ഇസ്രായേലെ നയിച്ചവൻ മോശയെങ്കിലും ദൈവാത്മാവിലൂടെ തന്റെ ജനത്തെ നയിച്ചവൻ, ഹാരാനിലൂടെയും കാനാനിലൂടെയും തൻ ജനത്തെ വിളിക്കുന്നു ദൈവം, ഈ ലോകത്തെ നയിക്കുന്നു ദൈവം.
അക്കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ഭരിക്കുവാനായി പുതിയ ഒരു ഫറവോ അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് അവിടുത്തെ മുൻ ഗവർണറായിരുന്ന ജോസഫിനെ അറിയില്ലായിരുന്നു, പരിചയമില്ലായിരുന്നു. ഒരു ഫറവോയെ അട്ടിമറിച്ചായിരുന്നിരിക്കണം മറ്റൊരാൾ അധികാരത്തിൽ വന്നത്. പുതിയ ഫറവോ സ്ഥാനമേറ്റതോടെ ആദ്യത്തെ ഭരണാധികാരിയും തന്റെ കുലം മുഴുവനും അധികാരവും കൊട്ടാരവും ഉപേക്ഷിക്കേണ്ടി വന്നുവെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയായിരുന്നിരിക്കണം ഇത്രയും സമർത്ഥനായിരുന്ന ജോസഫിനെക്കുറിച്ച് പുതിയ ഭരണാധിപൻ അറിയാതെ പോയത്. എന്നാൽ ജോസഫിനെ അവർ ഒട്ടും അറിഞ്ഞില്ല എന്നർത്ഥമാക്കേണ്ടതില്ല. പഴയ ഫറവോ കാണിച്ചത്ര വിശ്വാസമോ സ്നേഹമോ പുതിയ ഫറവോ ജോസഫിനോട് കാണിച്ചില്ല എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. പിന്നെ ചരിത്രത്തിന്റെ ഗതി മാറുന്നത് ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ഫറവോ ജനങ്ങളോട് പറഞ്ഞു, നോക്കൂ, ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ നമ്മുടെ രാജ്യം കൈവിട്ടു പോകുകയും ചെയ്തേക്കാം. അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്കവരോട് തന്ത്രപൂർവം പെരുമാറാം. ഫറവോ തുടങ്ങുവാനിരിക്കുന്ന ക്രൂരമായ പീഡനങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം ദേശസ്നേഹികളായ ഈജിപ്തുകാരുടെ മുന്നിൽ ഇസ്രായേൽ മക്കളെ വളരെ അപകടകാരികളായിട്ട് ചിത്രീകരിച്ചു. അത് ക്രൂരനായൊരു ഭരണാധിപന്റെ കുതന്ത്രമായിരുന്നു. അങ്ങനെ ഫറവോ ഒരു വിധത്തിൽ ഇസ്രായേലിയരെ പീഡനങ്ങളിലൂടെ ബന്ധികളാക്കുകയായിരുന്നു. ഈജിപ്തിലെ വൻ നിർമ്മിതികൾക്കു വേണ്ടി ഒരുക്കിയ ഇഷ്ടികകളങ്ങളിൽ ഇസ്രായേൽക്കാരെ ഫറവോ അടിമകളാക്കി പണിയെടുപ്പിക്കുവാൻ തുടങ്ങി. പീഡനങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1:22 ഇങ്ങനെ വിവരിക്കുന്നു, ഫറവോ ജനങ്ങളോട് കൽപ്പിച്ചു, ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിലേക്ക് എറിഞ്ഞുകളയുവിൻ.
ദൈവീക സമൃദ്ധിയിൽ വളരും ഇസ്രായേല്യരെ, ഇല്ലായ്മ ചെയ്യാൻ നിനച്ചു ഫറവോ, ആണായി പിറക്കും ഇസ്രായേൽ മക്കളെ, കൊല്ലുവാൻ കൽപ്പനയേകീ നൃപൻ.
എന്നിട്ടും ഇസ്രായേലിയർ പെരുകി വർദ്ധിച്ചുകൊണ്ടിരുന്നു. പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തു. അതിനാൽ ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെടുവാനും തുടങ്ങി. ഇസ്രായേലിയരുടെ ആൺകുഞ്ഞുങ്ങളെ ജനനത്തിൽ തന്നെ വധിക്കുവാനായിരുന്നു ഫറവോയുടെ തീരുമാനം. പെൺകുഞ്ഞുങ്ങളെ ജീവിക്കുവാൻ അനുവദിച്ചു. കാരണം വളർന്നു വരുമ്പോൾ അവർ ഈജിപ്തുകാരെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകും എന്നായിരുന്നു ഫറവോയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ സാവധാനം സാമൂഹ്യ ചട്ടപ്രകാരം ഇസ്രായേലിയരുടെ സ്വത്തുക്കൾ സ്ത്രീധനമായി ഈജിപ്തുകാർക്ക് നൽകേണ്ടി വരും. വളരെ ക്രൂരമായ ഈ കുതന്ത്രത്തിൽ ഒരു പൈശാചികത ഒളിച്ചുവച്ചിരുന്നു. എന്നാൽ ഹെബ്രായരായ സ്ത്രീകൾ ഈ തന്ത്രത്തിനെതിരെ ശബ്ദമുയർത്തി. അവരുടെ ആൺകുഞ്ഞുങ്ങളെ അവർ ഒളിച്ചു വളർത്തുവാൻ തുടങ്ങി. ദൈവഭയമുണ്ടായിരുന്ന അവരുടെ സൂതികർമ്മികൾ അവരെ അതിന് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ധാരാളം ഇസ്രായേൽക്കാരായ ആൺകുഞ്ഞുങ്ങൾ ഫറവോയുടെ ക്രോധത്തിന് ഇരയായി. ഇസ്രായേലിലെ ആൺമക്കൾ നൈലിലെറിയപ്പെട്ടു. ഗോഷൻ ഒരു വിലാപഭൂമിയായി.
ഈജിപ്തിൽ വസിക്കും ഇസ്രായേല്യർ ഫറവോയിൻ പീഡനത്തിൻ നുകം പേറി അടിമകളായി ആലംബഹീനരായി ആർദ്രമായി കേണു യാവേയിൻ കരുണയ്ക്കായി.
ഫറവോയുടെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെട്ട ഒരാൺകുഞ്ഞിന്റെ കഥയാണ് തുടർന്ന് നാം ശ്രവിക്കുവാൻ പോകുന്നത്. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്റെ തന്നെ കുലത്തിൽ നിന്നും ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. കുഞ്ഞ് വളരെ കോമളനായിരുന്നതിനാൽ അവൾ അവനെ ഫറവോയുടെ കൽപ്പനയ്ക്കെതിരായിട്ട് 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായപ്പോൾ കുഞ്ഞിനെ നൈൽ നദിയിൽ സുരക്ഷിതമായി ഒഴുക്കിവിടുവാൻ അവൾ തീരുമാനിച്ചു. ഞാങ്കണ കൊണ്ട് നെയ്ത കളിമണ്ണും താറും പൂശിയ വട്ടിയിൽ അവൾ കുഞ്ഞിനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്നു വച്ചു. അവന് കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി മിറിയം കുറെ അകലെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫറവോയുടെ പുത്രി നദിയിൽ കുളിക്കാനിറങ്ങി. അവളുടെ തോഴിമാരാകട്ടെ നദീതീരത്തൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണച്ചെടികളുടെ ഇടയിലെ പേടകം കാണുവാൻ ഇടയായി. ഒരു ദാസിയെ അയച്ച് അവളതെടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അതാ ഒരു കുഞ്ഞ്, ഒരാൺകുഞ്ഞ്. അവൻ കരയുകയായിരുന്നു. രാജകുമാരിക്ക് മിടുക്കനായ ഈ ആൺകുഞ്ഞിനോട് അനുകമ്പ തോന്നി. പിള്ളക്കച്ചയിൽ നിന്നും അവനൊരു ഹെബ്രായ ബാലനാണെന്നും അവർക്ക് മനസ്സിലായി. എന്നാൽ ഭയന്ന് കുറച്ചകലെ ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നിരുന്ന അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ഇങ്ങനെ ചോദിച്ചു: സ്വാമിനി, അങ്ങയ്ക്കു വേണ്ടി ഈ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ടുവരട്ടെയോ? ഫറവോയുടെ പുത്രി അതിന് സമ്മതിച്ചു. മിറിയം ഉടനെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ആ കുഞ്ഞിന് സ്വന്തം അമ്മ തന്നെ വളർത്തമ്മയായി ഭവിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ നയിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ ഈ ആദ്യ ഭാഗം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ പുറപ്പാട് ഗ്രന്ഥപഠനത്തിൽ ഉപയോഗിച്ച ഗാനങ്ങൾ അനു മരിയ റോസ്, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം.
നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ തുടർന്നുള്ള പഠനം അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്ത്.